ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. തൊണ്ടയിൽ എല്ലിൻ കഷ്ണം കുടുങ്ങിയപ്പോൾ ചെന്നായ കൊക്കിനെ സമീപിച്ച് തന്റെ വായിൽ തലയിട്ട് എല്ലിൻ കഷ്ണം നീക്കിത്തരണമെന്ന് അപേക്ഷിച്ചു. വൻതുക പ്രതിഫലമായി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കൊക്ക് എല്ലിൻ കഷ്ണം നീക്കം ചെയ്ത ശേഷം തന്റെ പ്രതിഫലം ആവശ്യപ്പെട്ടു. ചെന്നായ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ചെന്നായുടെ വായിൽ നിന്നും ജീവനോടെ തലയൂരാൻ അനുവദിച്ചതിൽ പരം പ്രതിഫലം വേറെന്താണുള്ളത്? ചില ഘട്ടങ്ങളിൽ ഉപദ്രവമേൽക്കാതെ രക്ഷപ്പെടുന്നത് തന്നെ ഭാഗ്യമായി കരുതണം എന്ന അവസാനത്തെ വാചകം മാത്രം ഓർത്തുവെക്കുക. ആ വാചകത്തിൽ നിന്ന് വേണം ഇനി അങ്ങോട്ട് ഈ പ്രവാസിയുടെ അനുഭവം കേൾക്കാൻ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ 2019 തുടങ്ങിയപ്പോൾ കേരളത്തിന്റെ എക്കണോമിക്ക് നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് നൽകിയ നിക്ഷേപം 2 ട്രില്യനോടടുത്തു, അതായത് 2 ലക്ഷം കോടി രൂപയോട് അടുത്തു. 1 ലക്ഷം കോടി രൂപയിലെത്താൻ 50 ആണ്ട് വേണ്ടി വന്നുവെങ്കിൽ 2 ലക്ഷം കോടിയാകാൻ വെറും 5 കൊല്ലമേ വേണ്ടി വന്നുള്ളൂ എന്നതാണ് വസ്തുത. 2014 NRK നിക്ഷേപം 1 ലക്ഷം കോടിയിലെത്തുന്നത്. 2019 തുടക്കത്തിൽ തന്നെ അത് 2 ലക്ഷം കോടിക്ക് അടുത്തെത്തി. അതായത് വെറും 5 കൊല്ലം കൊണ്ടുണ്ടായ വളർച്ച അതിഭീമം. കേരളത്തിന്റെ GDPയുടെ 3-ൽ 1 സംഭാവന ചെയ്യുന്നത് ഈ NRK പണമാണ് എന്ന് വ്യക്തം. എന്നുവച്ചാൽ നാടിന്റെ സമ്പദ്വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നവരിൽ കേരളത്തിന് പുറത്ത് പണിയെടുക്കുന്ന മലയാളികൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും പ്രവാസികളോട് കേരളം കാണിക്കുന്ന മനോഭാവം എന്താണ്? അനിവാര്യമായ തിരിച്ചുപോക്കിന് മുമ്പ് നാട്ടിൽ സ്വന്തമായൊരു സംരംഭം ആരംഭിക്കാൻ ശ്രമിച്ചാൽ അധികം ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് പലപ്പോഴായി നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അധികാര കേന്ദ്രങ്ങളിൽ നിന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ കിട്ടുന്ന സമീപനം. അതിലേക്ക് കടക്കാനാണ് ആദ്യം പറഞ്ഞ കഥയിലെ അവസാന വാചകം പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. ചില ഘട്ടങ്ങളിൽ ഉപദ്രവമേൽക്കാതെ രക്ഷപ്പെടുന്നത് തന്നെ ഭാഗ്യമായി കാണണം എന്ന വാചകം. ഒരു സുഗതനെയോ രാജനെയോ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. കാരണം അവർ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാനാവാതെ സ്വയം ജീവനെടുത്തവരാണ്. കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടും ജീവിതം അവസാനിപ്പിക്കാതെ പിടിച്ചുനിന്നവർക്ക് പറയാനുള്ളതുകൂടി കേൾക്കണം. അപ്പോഴേ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരൂ. 3 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ ഒരു സംരംഭം തുടങ്ങാൻ പോയ മുഹമ്മദ് ഷെരീഫിനുണ്ടായ അനുഭവം.
ഞാനിവിടെ അബുദാബിയിൽ ഏകദേശം 16 വർഷമായി. 14 വർഷമായിട്ട് ഞാനൊരു ബിസിനസ് നടത്തുകയാണ് അബുദാബിയിൽ. 3 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടില് എന്തെങ്കിലും ഒരു ബാക്കപ്പ് ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് നാട്ടില് കൊട്ടാരക്കരയിൽ ഒരു മൾട്ടി ബ്രാൻഡഡ് കാർ വർക്ക്ഷോപ്പിന്റെ പ്രൊജക്ട് ഇൻഡിവിജ്വൽ ആയിട്ടായിരുന്നു ഞാൻ പോയി. അതിനുവേണ്ടിയിട്ട് ഒരു 1 ഏക്കർ സ്ഥലം കൊട്ടാരക്കരയ്ക്ക് അടുത്ത് റോഡിന്റെ സൈഡിലായിട്ട് ലീസിനെടുത്തു. ലാൻഡ് റബ്ബർ ഉണ്ടായിരുന്ന റബ്ബർ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി, 1 ഏക്കർ പ്രോപ്പർട്ടി 15 വർഷത്തേക്ക് ലീസ് എടുത്ത്, അത് ആദ്യമേ അത് വെരിഫൈ എല്ലാം ചെയ്തതിന് ശേഷം ലീസിനെടുത്ത് പഞ്ചായത്ത് ഓഫീസിൽ ഇതിന്റെ വർക്ക്ഷോപ്പ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പെർമിറ്റിന് വേണ്ടി കൊടുത്തു. കൊടുത്തതിന് ശേഷം അവര് നമുക്ക് 2 ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അപ്രൂവൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ തന്നു. ഒന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ, 2 ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ നടപടിക്രമം എന്നുള്ള നിലയ്ക്ക് ഈ പ്രോപ്പർട്ടി ആയിട്ട് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആൾക്കാരുടെ നോ ഒബ്ജെക്ഷൻ ലെറ്റർ സ്റ്റാമ്പ് പേപ്പറിൽ വാങ്ങിക്കണമായിരുന്നു. അതും എല്ലാവരുടെയും വാങ്ങിച്ച് അതുമായിട്ട് ഈ ഡോക്യുമെന്റ്സ് BCBയിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും ഫയർ ആൻഡ് സേഫ്റ്റിയിലും കൊടുത്തു. ഏകദേശം 3.5 മാസം എടുത്തു ഇവര് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വരാൻ. ഇൻസ്പെക്ഷന് വന്നു, BCBയുടെ അപ്രൂവൽ കിട്ടി, അതിനുശേഷം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അപ്രൂവൽ കിട്ടി. ഇതും ഈ പറഞ്ഞ നോ ഒബ്ജെക്ഷൻ നേരത്തെ തന്നെ പഞ്ചായത്തിൽ കൊടുത്തിരുന്നു. ഇതും കൊണ്ടുപോയി പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ ഈ കിട്ടിയ ഒരു ഗ്രീൻ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്ലോട്ടിൽ ഉണ്ടായിരുന്ന 1 ഏക്കർ പ്ലോട്ടിൽ 3.5 വർഷം ഗ്രോത്ത് ഉണ്ടായിരുന്ന റബ്ബർ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിയിട്ട് അവിടെ പ്രോപ്പർട്ടി ലെവൽ ചെയ്യുന്ന വർക്ക് തുടങ്ങി. ഏകദേശം പകുതിയാകുന്ന സമയത്ത് ഒരു ലോക്കൽ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് വന്നു. എന്നിട്ട് ഇവര് പോയിട്ട് അതില് ഈ നമുക്ക് സമ്മതം തന്നിരുന്ന ഒരാളെ സ്വാധീനിച്ചിട്ട് അവരെ കൊണ്ട് ഈ അവര് കൊടുത്തിരുന്ന സമ്മതപത്രം നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞ് അവര് ആ സമ്മതപത്രം റിവേർട്ട് ചെയ്യിച്ചു. അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ പഞ്ചായത്ത് പരിപാടി നിർത്തിവെക്കാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ ഇത് എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും പോലീസ് വന്ന് അവരെ നമ്മളെ കൊണ്ട് അത് നിർബന്ധിതമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന ഏകദേശം ഒരു 1 ഇയറിന്റെ കാലഘട്ടത്തിലാണ്. പ്രോജക്ടിന്റെ ടോട്ടൽ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1.5 കോടിയായിരുന്നു. അതിനകത്ത് ഏകദേശം 18-19 ലക്ഷം രൂപയോളം ഈ പറഞ്ഞ, അതായത് ഡെപ്പോസിറ്റ്സ് കൂടാതെ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിരുന്നു ഓൾറെഡി. അത് കഴിഞ്ഞ് അവിടെ വെച്ച് പരിപാടികൾ സ്റ്റോപ്പായി.
ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇക്കാര്യത്തിൽ വ്യത്യസ്തരല്ല എന്ന സങ്കടകരമായ യാഥാർത്ഥ്യം എടുത്തു പറയട്ടെ. നാട്ടിലൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ലോക്കൽ രാഷ്ട്രീയക്കാരെ പ്രീണിപ്പിച്ചില്ലെങ്കിൽ അവർ മുട്ടൻ പണിതരും. ഇതൊരു ഷെരീഫിന്റെ കാര്യമല്ല, അനേകം പേരുടെ കാര്യം. ഒടുവിൽ ലോക്കൽ പൊളിറ്റീഷ്യൻസിനും മുകളിലുള്ള നേതാക്കളെ ചെന്ന് കണ്ടപ്പോൾ അവർ നൽകിയ ഉപദേശം എന്തായിരുന്നെന്നോ? തൽക്കാലം നിങ്ങൾ അവരെയൊക്കെ പിണക്കിയിട്ട് പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ചെന്നായുടെ വായിൽ നിന്നും ജീവനോട് തലയൂരാൻ അനുവദിച്ചതിൽ പരം പ്രതിഫലം വേറെന്താണുള്ളത് എന്ന് കഥയിൽ ചോദിച്ച അതേ ചോദ്യം.
എന്റെ ഒരു രണ്ടു മൂന്ന് ഫൈൻഡിങ്സും കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ ഇവിടുന്ന് ഒരു പരിപാടിയായിട്ട് നാട്ടിൽ പോയി എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ, ഒരു ഇൻഡിവിജ്വലോ ഒരു ചെറിയൊരു പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളോ വിചാരിച്ചാൽ അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും വിത്തൌട്ട് എനി വാലിഡ് റീസൺ. നമ്മൾ ഒന്നും ബ്രേക്ക് ചെയ്യാതെ തന്നെ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് സൈഡിൽ നിന്നോ നമുക്ക് കാര്യമായിട്ടുള്ള രീതിയിലുള്ള സപ്പോർട്ടുകളൊന്നും കിട്ടില്ല. അതിനുവേണ്ടിയിട്ട് ഒരുപാട് വലിയ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലെങ്കിലും നാട്ടിലുള്ള നമ്മളുടെ പരിചയത്തിലുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങുകയൊക്കെ ചെയ്ത് ഇത് എന്റെ പാകുന്നത് ഇത്രയും പൈസ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതിൽ നിന്ന് വേറൊരു റിയലൈസ് ചെയ്തൊരു ഫാക്ട് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ യു എയിൽ 14 വർഷമായിട്ട് ഒരു ട്രബിൾസും ഇല്ലാതെ 10-32 ആൾക്കാരെ വെച്ചൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അതിനെ നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ സിസ്റ്റവും ക്ലാസിഫൈ ചെയ്യുന്നത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നുള്ള ആ ഒരു ക്ലാസ്സിലാണ്. ഇത്തരം സ്ഥാപനങ്ങൾക്കോ ഇങ്ങനെ നമ്മൾ തുടങ്ങാൻ ഇത് ചെയ്യുന്ന ഒരു വെഞ്ചറിനോ കേരളത്തിൽ ഒരു രീതിയിലും ഇന്നും അതിന് യാതൊരു രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടില്ല. അതൊരു വളരെ ഓപ്പൺ ആയിട്ടുള്ള ഫാക്ടാണ്. അത് വൺ കോർപ്പറേറ്റ്സിനും ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആൾക്കാർക്കും അത് അതിന്റെ അവരുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിയുടെയും അവരുടെ ഇൻഫ്ലുവൻസിന്റെയും ബേസിസിൽ പ്രോബ്ലംസ് ഇല്ലാതെ നടക്കുമെന്നുള്ളതല്ലാതെ എസ് എം ഇ ക്ലാസ്സിൽ ഒരു മീഡിയം ക്ലാസ് പ്രവാസിക്ക് നാട്ടിൽ പോയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അതിനൊരു പകരം ആൾക്കാർക്ക് ചോദിക്കുന്നത് അവിടെ ബിസിനസ് നടത്തി ജീവിക്കുന്ന ആൾക്കാരില്ലേ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരവാണത്. അത് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് പ്രവാസിയായിട്ട് അവിടെ ചെല്ലുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ 10 പുത്തമ്പണമായിട്ട് വരുന്നതിന്റെ ഒരു അഹങ്കാരമായിട്ടുള്ള രീതിയിലാണ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതും. അവർ നമ്മളെ അങ്ങനത്തെ രീതിയിലാണ്, അത് ബ്യൂറോക്രാറ്റ് ആയാലും ഓഫീസ് ലെവലിലായാലും പൊളിറ്റിക്കൽ ലെവലിലായാലും ഒക്കെ പൈസ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ എന്നുള്ള നിലയ്ക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ളത്.
ഇത് കേൾക്കുന്ന അധികാരികളോട്, കേരളത്തിന്റെ നന്മ ലക്ഷ്യം വെക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ്. ആത്മഹത്യ ചെയ്താൽ മാത്രമേ വിഷയങ്ങളെ ഗൗരവമായി കാണൂ എന്നാണെങ്കിൽ അനേകം ശവങ്ങൾ നിങ്ങൾ ഇനിയും കാണേണ്ടി വരും. നിങ്ങൾക്ക് അതിലാണ് താൽപര്യം. നിങ്ങൾക്ക് ആ ശവത്തിൽ നിങ്ങളുടെ കൊടികൾ പുതച്ച് രാഷ്ട്രീയം കൊണ്ടാടാനാണ് ആഗ്രഹം. പക്ഷെ ഒന്നിച്ച് ഉച്ചത്തിൽ പറയട്ടെ, ഞങ്ങൾക്കതിന് താൽപ്പര്യമില്ല. അങ്ങനെ ഞങ്ങളുടെ ശവം നിങ്ങൾ തിന്നണ്ട. ഈ സ്ഥിതി മാറണം. ഞങ്ങൾക്ക് ജനിച്ച മണ്ണിൽ മടങ്ങി വരണം. അവിടെ ആരെയും പറ്റിക്കാതെ അധ്വാനിച്ച് സ്വസ്ഥമായി ജീവിക്കണം.